ആശ്വസിപ്പിക്കുക എന്നാൽ ബുദ്ധിമുട്ടേറിയ അവസരങ്ങളെ നേരിടുവാനുള്ള ശക്തിയും പ്രോത്സാഹനവും ആശയും പ്രാപിക്കുക എന്ന അർത്ഥവും ഉണ്ട് എന്ന് മറക്കരുത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നാം എത്രയധികം കഷ്ടതയിലാണോ അത്രയേറെ ആശ്വാസവും ദൈവം നൽകും. താങ്കൾ ആകെ അസ്വസ്ഥനായി തീർന്നിരിക്കുകയാകുന്നുവെങ്കിൽ ദൈവം താങ്കളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തെ അനുവദിക്കൂ. അതെ, ശാരീരികവും മാനസികവും ആത്മീകവുമായ കാര്യങ്ങളിൽ അസ്വസ്ഥനാണെങ്കിൽ പോലും ഒരു കാര്യം ഓർക്കണം, താങ്കൾ സഹിക്കുന്ന ഓരോ കഷ്ടവും അതുപോലുള്ള കഷ്ടങ്ങളിലൂടെ പോകുന്നവരെ സഹായിക്കുവാൻ താങ്കളെ ശക്തീകരിക്കുന്ന ചവിട്ടുപടികളായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് നാം ഇന്നു മുതൽ ഒരു പുതിയ പുസ്തകം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. അത് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനമാകുന്നു. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ എഴുത്തുകാരൻ പൌലോസ് ആകുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം പൌലോസ് എഫസോസിൽ വെച്ചാണ് എഴുതിയത്. അവിടെ അവൻ വലിയൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ എഴുതി, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട് എന്ന്. 1 കൊരിന്ത്യർ 16:9 നാം അത് വായിക്കുന്നു. ഏഷ്യ മൈനറിൽ പൌലോസിന് തന്റെ മഹത്തായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. എഫസോസിൽ എല്ലാ അവസരങ്ങളും അവന് ലഭിച്ചു. ചരിത്രത്തിൽ മറ്റേതൊരു സമയത്ത് ഏതൊരു സ്ഥലത്തും സുവിശേഷം പരന്നതിനേക്കാളും ഭംഗിയായി ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പൌലോസ് പറഞ്ഞത്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ആ ഫലപ്രദമായ വേല കാരണം അവിടം വിട്ട് കൊരിന്തിലേക്ക് പോകുവാൻ പൌലോസിന് സാധിച്ചില്ല. കൊരിന്തിൽ ആ ശിശുപ്രായത്തിലുള്ള സഭ ഉണ്ടായിരുന്നു. അതെ, പൌലോസ് സ്ഥാപിച്ചതായ സഭ. ആ സഭയിൽ ജഡീകരായ വിശ്വാസികളായിരുന്നു കൂടുതലും. അവർ ശിശുക്കളെപ്പോലെ പ്രവർത്തിച്ചു. പൌലോസ് അവിടേക്ക് വരണം എന്നവർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് അവന്റെ ശ്രദ്ധ ആവശ്യമായിരുന്നു. അവർക്ക് ആഹാരവും ആവശ്യമായിരുന്നു. മാത്രമല്ല, മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്ന് മാറണമായിരുന്നു. ധരിച്ചിരുന്ന വസ്ത്രം മുഴുവൻ നനച്ചിരുന്നു എന്ന് പറഞ്ഞാലും സാരമില്ല. അവർ ശിശുക്കൾ കരയുന്നതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പൌലോസിന് വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ആകെ മുഷിഞ്ഞു. പരിഭവത്തോടെ അവർ ഇപ്പോൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് പൌലോസ് തന്റെ ആദ്യത്തെ കത്തെഴുതിയിട്ട് പറഞ്ഞു, താൻ പിന്നീട് വരുന്നതാണ് എന്ന്. ഏകദേശം 3 വർഷത്തോളം പൌലോസ് എഫസോസിൽ താമസിച്ചു. അവൻ കൊരിന്തിൽ എത്തിയില്ല. തന്മൂലം കൊരിന്തിയർ ഇപ്പോഴും അസ്വസ്ഥരായി കഴിയുകയാണ്. പൌലോസിന് ആ സമയത്ത് വ്യക്തിപരമായി അവിടെ പോകുവാൻ സാധിക്കാഞ്ഞതിനാൽ അവൻ തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ചു. എഫസോസിൽ പൌലോസിനോടൊപ്പം തിമത്തിയോസും ഉണ്ടായിരുന്നു. ഇവർ രണ്ടും എഫസോസിൽ നിന്നും തിരിച്ച് ത്രോവാസിൽ വന്ന് തീത്തോസിനു വേണ്ടി കാത്തിരുന്നു. കൊരിന്തിൽ നിന്നുള്ള വാർത്തയുമായി തീത്തോസ് അവിടെ വരുമെന്ന് അവർ കാത്തിരുന്നു. തീത്തോസ് വരാതായപ്പോൾ പൌലോസും തിമത്തിയോസും ഫിലിപ്പിയിലേക്ക് പോവുകയുണ്ടായി. അവിടെയാണ് തീത്തോസ് അവരെ കണ്ടുമുട്ടിയത്. എന്നിട്ട് കൊരിന്തിലെ വിശേഷങ്ങൾ അവരെ അവിടെ വെച്ച് അറിയിച്ചു. അവൻ കൊരിന്തിൽ നിന്നും നല്ല വാർത്തയാണ് കൊണ്ടുവന്നത്. അതായത്, തന്റെ ആദ്യത്തെ കത്തിൽ കൊരിന്തിയരോട് പൌലോസ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അവർ അനുസരിക്കുന്നു എന്നാണ് തീത്തോസ് വന്ന് പറഞ്ഞത്. എത്ര പ്രോത്സാഹജനകമായ റിപ്പോർട്ടല്ലേ. അതെ, ദൈവവചനം അനുസരിക്കുന്ന എപ്പോഴും മറ്റുള്ളവർക്ക് പ്രോത്സാഹജനകം തന്നെയായിരിക്കും. ഫിലിപ്പിയയിലിരുന്നാണ് പൌലോസ് ഈ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത്. ഈ ഉന്നതനായ അപ്പോസ്തോലൻ തങ്ങളുടെ അടുത്ത് വരണമെന്ന് കൊരിന്ത്യർ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. എത്ര നല്ല ആഗ്രഹം. പൌലോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പൌലോസും കൊരിന്ത്യ സഭയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവർക്ക് അന്യോന്യം ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ലേഖനത്തിൽ പൌലോസ് വളരെ വ്യത്യസ്തമായ ഒരു വിധത്തിൽ തന്റെ ഹൃദയം തുറക്കുകയാണ്. കുറെ കൂടി തുറന്നു പറഞ്ഞാൽ മറ്റേതൊരു ലേഖനത്തിലും നമുക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ പൌലോസിനെ അടുത്തറിയുവാൻ സാധിക്കും ഇവിടെ. അതെ, അടുത്ത ഒരു ബന്ധം. കൊരിന്ത്യ ലേഖനം ഈ രണ്ടാമത്തെ ലേഖനം സഭയ്ക്കുള്ളിലെ ശുശ്രൂഷയുടെ വ്യവസ്ഥയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ ലേഖനം ഓർക്കുന്നല്ലോ, സഭയിലെ വ്യവസ്ഥകളും തിരുത്തലുകളുമായിരുന്നു അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. ഇവിടെ സഭയ്ക്കുള്ളിലെ പ്രശ്നമാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ വളരെയധികം ക്രമീകൃതമല്ലാത്ത ഒന്നാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം. സാധാരണ വളരെ ക്രമീകൃതമായിട്ടാണ് പൗലോസ് ഓരോ ലേഖനങ്ങളും എഴുതാറുള്ളത്. റോമാലേഖനം തന്നെ നോക്കിക്കേ, നമുക്ക് അതിന്റെ ആ വിഷയവിഭജനം വളരെ വ്യക്തമായി ഓർത്തിരിക്കുവാൻ സാധിക്കും. ഗലാത്തി ലേഖനം അതുപോലെയാണ്, ഫിലിപ്പി ലേഖനം, എല്ലാ ലേഖനങ്ങളും. എന്നാൽ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പരാമർശം ഈ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലുണ്ട്. എല്ലാ അധ്യായങ്ങളിലും താരതമ്യ അപ്രധാനമായ ഒരു വിഷയം കാണും. അത് പ്രധാന വിഷയത്തെ അഥവാ ആശയത്തെ കവരുന്നതായി ചില സ്ഥലങ്ങളിൽ തോന്നുക കൂടി ചെയ്യും. എങ്കിലും ഈ ലേഖനത്തെ ചെറുതായി ഒന്ന് വിഭജിച്ചാൽ ആശ്വാസദായകനായ ദൈവത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഏഴ് അധ്യായങ്ങളിൽ പറയുന്നത്. 8-9 അധ്യായങ്ങളിൽ യെരുശലേമിലുള്ള സാധുക്കളായ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെക്കുറിച്ച് നാം വായിക്കുന്നു. പിന്നെ 10-13 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസിന്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്നതാണ് വിഷയം. നമുക്ക് ഇന്ന് ഒന്നാം അധ്യായം എന്ന് പഠിക്കാം. ഒന്നാം അധ്യായത്തിൽ അതിലെ വിഷയം ജീവിത ബാന്ധാവിൽ ദൈവിക ആശ്വാസം. നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായ ഒരു ചിന്തയല്ലേ. ഈ ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ തന്നെ ഒരു മുഖവുരയാണ്. പിന്നാലെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞതായ ആ വിഷയത്തിന്റെ വിശദീകരണം, അതായത് ജീവിതത്തിൽ ദൈവിക ആശ്വാസം പ്രാപിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള വഴികൾ. ഞാൻ ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളും വായിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിലെല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ലേഖനത്തിന്റെ തുടക്കം ശ്രദ്ധിക്കൂ. പൌലോസ് ആധികാരികമായി സംസാരിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൌലോസ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ ആധികാരികമായി തന്നെ അത് നിർവഹിക്കണം. താൻ പറയുന്നതിന്റെ വിശ്വാസ്യത തനിക്ക് തന്നെ ഉറപ്പും നിശ്ചയവും ഇല്ലെങ്കിൽ പറയാതിരിക്കാൻ ഉത്തമമില്ലേ. ഇന്നത്തെ സഭകളിൽ ശുശ്രൂഷിക്കുന്ന പലർക്കും ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവവചനമായി രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് മുഴുവനും ശരിയാണെന്ന് ബോധ്യമില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. തന്മൂലം അവരുടെ പ്രസംഗങ്ങളിലൊക്കെ ഇത് പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുന്നുമില്ല. ആദ്യ നൂറ്റാണ്ടിൽ പീഡനകാലത്ത് വിശ്വാസികൾ തറപ്പിച്ചു പറയുമായിരുന്നു, കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ ദൈവം. നാം ആരാധിക്കുന്ന കർത്താവ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വാസമില്ലെങ്കിൽ ആരാധന നിരർത്ഥകമാകും. ദൈവവചനത്തിൽ മാത്രം ഊന്നാൻ കഴിയണം മാറ്റമില്ലാത്ത വചനം. ഈ അധികാരത്തോടെ പൗലോസ് എഴുതുന്നത് നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലനായത് ദൈവേഷ്ടത്താൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവേഷ്ടത്താൽ ഈ സ്ഥാനം ലഭിച്ചവൻ ആധികാരികമായി സംസാരിക്കും ഇല്ലേ. താങ്കൾ ആയിരിക്കുന്നത് ദൈവേഷ്ടത്താലാകുന്നുവെങ്കിൽ താങ്കളുടെ മനസ്സിൽ ഒരു സംശയവും വരില്ല. താങ്കൾ ആയിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ ഒന്നും ഒരു സംശയവും ഉണ്ടാകില്ല. ചിലപ്പോൾ താങ്കൾ ആശുപത്രിയിലായിരിക്കും. അതാണ് ദൈവഹിതമെങ്കിൽ അതുതന്നെ ശരിയായ സ്ഥാനം. അതെ, സംഗീതാധ്യാപകനായ ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. സാധാരണയായി അദ്ദേഹം ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നത് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ആരംഭിച്ചു, നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ ഭേദം ആശുപത്രി കിടക്കുകളിൽ അല്ലേ നല്ലത്. അതെ, നാം എവിടെയായിരുന്നാലും ദൈവവചനം നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്. അത് ദൈവഹിതപ്രകാരമാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഒന്നാം വാക്യത്തിൽ സഹോദരനായ തിമോത്തിയോസ് എന്ന പ്രയോഗവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പൗലോസിന്റെ ആത്മീക സഹോദരൻ കൊരിന്തിലുള്ള സഭയുടെയും സഹോദരനാകുന്നു. വേറൊരു സ്ഥലത്ത് വിശ്വാസത്തിൽ എന്റെ മകൻ എന്ന് തിമോത്തിയോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കൊരിന്ത്യ സഭയ്ക്കുള്ള ഈ കത്തിൽ തിമോത്തിയോസിനെ തനിക്ക് ഒപ്പമായി പരിഗണിക്കുന്നു. തനിക്കൊപ്പമായി മറ്റുള്ളവരെ കാണുന്ന പൗലോസിന്റെ മനോഭാവം എനിക്ക് വളരെയേറെ പ്രോത്സാഹനം തരുന്നു. പലപ്പോഴും നമുക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലേ. എത്രല്ലമായാലും മറ്റുള്ളവരെ ഒരൽപ്പം താഴ്ത്തുന്നത് നമുക്കൊരു സന്തോഷമാണ്. എന്നേക്കാൾ ഇന്ന ആള് അല്പം കുറഞ്ഞ വ്യക്തിയാകുന്നു എന്ന് ചിന്തിക്കുന്നത്. നാം ആളുകളുടെ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ മറ്റുള്ളവരുടെ പേരിന്റെ മുകളിൽ എന്റെ പേര് കണ്ടാൽ ആദ്യത്തെ പേര് എന്റേതാകുന്നുവെങ്കിൽ, അല്ല ഇന്നാരുടെ പേരിനേക്കാൾ മുൻപ് എന്റെ പേര് വന്നാൽ എനിക്കതൊരു സന്തോഷം നൽകുന്ന വിഷയമാണ്. എന്നാൽ നോക്കണം, പൗലോസാര് തിമത്യോസാര് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ സഹോദരൻ. തനിക്കൊപ്പമായി മറ്റുള്ളവരെ കാണുന്ന പൗലോസിന്റെ മനോഭാവം കൊരിന്തിലെ ദൈവസഭയ്ക്കും എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ സഭയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പലരും അവരുടെ സഭയെക്കുറിച്ച് പറയുന്നത് എന്റെ സഭ എന്നാണല്ലേ. എന്നിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അവർ അതിനനുവദിക്കില്ല. ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ സമ്പാദിതമായ സഭ എന്നത് ഇവർ മറക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം തീരെ വില കുറഞ്ഞ വിശ്വാസികളായി ഭാവിക്കരുത്. സഭ ദൈവത്തിന്റേതാണ്, നാം അതിലെ അംഗങ്ങളാണ്. പിന്നെ പറയുന്ന, അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എന്ന്. ഈ ലേഖനം കൊരിന്തിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ല. എല്ലാ വിശുദ്ധന്മാരിൽ കൂടെയും സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നു. അവർ സുവിശേഷത്തിന്റെ സത്യസാക്ഷികളായി ജീവിക്കുകയും ചെയ്യുന്നു. അഖായ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. ഒന്നാം തരം മുന്തിരിത്തോട്ടങ്ങൾ അവിടെ കാണാം, സുഗന്ധിയായ പുഷ്പങ്ങളും. കൊരിന്ത് പട്ടണത്തിൽ നിർവിചാരികളായി ഉറങ്ങുന്ന അന്നത്തെ ആ വിശ്വാസികളെ പൗലോസ് കാണുന്നു. സുവിശേഷം അവരുടെ മധ്യേ എത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അന്ധത ബാധിച്ച അവരുടെ ആത്മാക്കളും പ്രകാശിതമായി. അവരുടെ പാപവഴികൾ വിട്ട് ഉണർന്ന് ജീവിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് അവർ തിരിഞ്ഞു. മാത്രമല്ല, ഉണർത്തപ്പെടാത്തവരുടെ മധ്യത്തിലേക്ക് അവർ കടന്നിയെന്ന് സാക്ഷ്യം വഹിച്ചു. നോക്കണം, അനേകരെ ക്രിസ്തുവിനവർ അധായപ്പെടുത്തി. ഇവരോടെല്ലാവരോടും പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ സംസാരിക്കുകയാണ്. അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ, എത്ര മനോഹരമായിരിക്കുന്നു ഇതല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ആയിരിക്കുന്ന സഭയും താങ്കളുടെ അടുത്തുള്ള സഭകളും ദൈവത്തിന്റേതാണ് എന്ന് മറക്കരുത്. നാം പലപ്പോഴും സംഘടനയോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ടല്ലേ. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇനിയും രണ്ടാം വാക്യത്തിലേക്ക് നാം വന്നപ്പോൾ കണ്ടത്, ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ആശീർവാദ വചനം പൗലോസ് കൂടെ കൂടെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഒരു വിശ്വാസിക്ക് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ സമ്മാനങ്ങളാണ് കൃപയും സമാധാനവും എന്നുള്ളത്. ഇനിയും ജീവിത പദ്ധതികളിൽ ദൈവിക ആശ്വാസം എന്ന വിഷയത്തിലേക്ക് നാം വരികയാണ്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നാം എത്ര കടമ്പെട്ടവരാകുന്നു. ഇതുവരെ അവൻ നമ്മെ നടത്തിയ വിധങ്ങൾ ഓർമ്മിച്ചാൽ തന്നെ അവൻ എന്തുമാത്രം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ സാധിക്കും. നാം പലതും ഓർക്കാറില്ല. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകൾ നാം അനുഭവിച്ചതാണല്ലേ. 34 സങ്കീർത്തനം 1 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. വിശുദ്ധന്മാർ പിറുപിറുപ്പ് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഈ വാക്യം അനുസ്മരിപ്പിക്കുന്നു. വീണ്ടും 50 സങ്കീർത്തനത്തിന്റെ 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ദൈവം നമ്മുടെ പിതാവാകുന്നു. തൃത്വത്തിലും അവന്റെ സ്ഥാനം അങ്ങനെ തന്നെ. അതെ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. ഏകജാതനായ പുത്രൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് കുട്ടികൾ ജനിക്കുന്നത് പോലെ ഒരു ജനനമായി അതിനെ കരുതരുത്. നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രൻ അതാണ്. ഈ വാക്യത്തിൽ പൗലോസ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധിക്കും, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവും. ഇവിടെ ഞാൻ മൂന്ന് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് സ്നേഹം, രണ്ട് കരുണ, മൂന്ന് കൃപ. സ്നേഹത്തെപ്പറ്റി ഇന്ന് നാം ധാരാളം പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. ദൈവസ്നേഹത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വചനാനുസരണമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ പറയാം, ദൈവം നമ്മെ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുമില്ല. എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവസ്നേഹത്താൽ എന്നതിലുപരി ദൈവത്തിന്റെ കൃപ എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം കൊണ്ട് മാത്രം അല്ല അവൻ നമ്മെ രക്ഷിച്ചത്. സ്നേഹം അതിനകത്ത് ഒരു ഘടകമാണ്, എന്നാൽ പ്രധാന ഘടകം കൃപ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് കൃപ? അനർഹമായി ലഭിക്കുന്ന ഒരു അനുഗ്രഹം, ഒരു സൌജന്യം. നമ്മുടെ അർഹതയുടെയോ യോഗ്യതയുടെയോ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത് എന്നർത്ഥം. അതെ, അവൻ നമ്മെ രക്ഷിക്കുന്നത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് യാതൊന്നും പുകഴുവാനായിട്ടില്ല. അതെ, താങ്കൾക്ക് ഇന്ന് വളരെയേറെ കൃപ ആവശ്യമാണല്ലേ. ഇനിയും മൂന്നാമതായി കരുണ. താങ്കൾക്കിന്ന് കരുണ ആവശ്യമാണോ? ദൈവം തന്റെ കരുണയാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് മറ്റു മാർഗങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് അവൻ ചെയ്തത് തന്റെ കരുണയാൽ നമ്മെ രക്ഷിച്ചു. താങ്കൾക്ക് പണം ആവശ്യമായി വരുമ്പോൾ താങ്കൾ നേരെ ബാങ്കിലേക്ക് പോകുന്നു. കരുണ വേണോ? സർവാശ്വാസത്തിന്റെയും പിതാവായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുക. താങ്കളെ ആശ്വസിപ്പിക്കുവാൻ, താങ്കളോട് കരുണ കാണിക്കുവാൻ അവന് മാത്രമേ കഴിയൂ. ഇന്ന് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാകും, അവിടുത്തെ കരുണയെന്ന് കരുതണം. ഇതൊന്നും അനുഭവിക്കുവാൻ താങ്കൾക്കൊരു യോഗ്യതയുമില്ല എന്നത് വിസ്മരിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് മുഴുവനും ദൈവത്തിന്റെ കരുണയാൽ തന്നെയാകുന്നു. ദൈവത്തെ അതോർത്ത് സ്തുതിക്കുവാൻ സാധിക്കും, ഹല്ലേലൂയ പാടുവാൻ സാധിക്കും. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നതും അവന്റെ കരുണയാൽ തന്നെയാണ്. ഈ സ്ഥാനം വഹിപ്പാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എന്നാൽ ദൈവം തന്റെ കരുണയാൽ എന്നെ ഇവിടെയാക്കി. എന്റെ ജീവിതത്തിലും കഷ്ടതയും വേദനയും ആവശ്യങ്ങളുമെല്ലാമുണ്ട്. എന്റെ ദൈവം കരുണാസമ്പന്നൻ ആയിരിക്കുന്നതുപോലെ അവൻ ആശ്വാസദായകനുമാണ്. ജീവിതത്തിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഉരകല്ലാണ് കഷ്ടത. വേദനയുടെ മധ്യത്തിൽ കണ്ണുനീർ താഴ്വരയിൽ ദൈവം നമ്മോട് കൂടെയിരുന്ന് കണ്ണുനീർ തുടച്ച് ആശ്വാസം പകരുന്നവനാണ്. സർവാശ്വാസത്തിന്റെയും ദൈവം നമ്മുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ, അതെ, രോഗമായാലും വേർപാടായാലും വേറെ എന്ത് ദുഃഖമായിരുന്നാലും നമ്മോട് കൂടെയിരിക്കുന്നവനാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചില ആളുകൾ തെറ്റായ രീതിയിൽ ആശ്വാസം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്നോ, ദീർഘശ്വാസത്തോടവർ പറയും, ഇത് ദൈവം അറിഞ്ഞ് അവന്റെ അനുവാദത്തോടെ തന്നെ എനിക്ക് ഭവിച്ചുവെന്ന്. ഞാനത് സ്വീകരിക്കുന്നു മനസ്സില്ല മനസ്സോട്. ഇത് ശരിയായ ആശ്വാസമല്ല. ദൈവത്തോട് താങ്കൾക്ക് പറയാനുള്ളത് നേരെ പറയാം, മറച്ചുവെക്കണ്ട. ഹൃദയത്തിലുള്ളതെല്ലാം അവനോട് പങ്കിടാം. ദൈവം അറിഞ്ഞും അനുവദിച്ചും മാത്രമാണ് എല്ലാം സംഭവിക്കുന്നത്. എന്നാൽ അതിന്റെ പിൻപിലെ ദൈവോദ്ദേശം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആശ്വാസത്തിന് വേണ്ടി പല മാർഗങ്ങൾ ആളുകൾ സ്വീകരിക്കാറുണ്ട്. മദ്യമുണ്ട് അല്ലേ? ഈ മദ്യം താങ്കൾക്ക് ശാശ്വതമായ ആശ്വാസം തരുമോ? തീർച്ചയായും ഇല്ല. താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും അത് നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ അതിന് ദൈവം പറയുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്നത്രേ. ഇവിടെ ആശ്വാസം എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് അത് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദൻ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:18 കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. ഞാൻ നിങ്ങളെ ആശ്വാസമില്ലാത്തവരായി വിടുകയില്ല എന്നാണ് അവിടുത്തെ യഥാർത്ഥ തർജ്ജമ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നത്രേ. യോഹന്നാന്റെ സുവിശേഷം 16:7 കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ആരാണ് ഈ കാര്യസ്ഥൻ അഥവാ ആശ്വാസപ്രദൻ? നമ്മുടെ സഹായി, നമ്മെ ശക്തീകരിക്കുന്നവൻ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ. അതെ, നമ്മെ സഹായിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ഏകാന്തത മാറ്റുന്നവൻ, ദുഃഖത്തെ നീക്കി ഭയത്തെ ഇല്ലാതാക്കുന്നവൻ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സഹായമരുളുന്നവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദാവീദ് 30:10 ഇങ്ങനെ പറയുന്നു, യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ. ആശ്വാസം ആവശ്യമുള്ള ആത്മാവിന്റെ കരച്ചിലാണിത്. ദൈവം സർവാശ്വാസത്തിന്റെയും ദൈവം തന്നെയാണ്. നാലാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ സകല കഷ്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് അത്ഭുതകരം തന്നെയാണ്. അതെ, സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മുടെ അനുകൂല കാലാവസ്ഥയിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മുടെ തോളിൽ തട്ടി ആശ്വാസം തരുന്നതല്ല, അത് വ്യത്യസ്തമായ ആശ്വാസം. അതെ, പിന്നെയോ പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ നമുക്ക് ആശ്വാസം തരുന്നതാണ് പ്രധാനം. പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ ബഹുവിധങ്ങളായ കഷ്ടങ്ങളിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ അവൻ കണ്ടുമുട്ടി. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമുക്ക് ആവശ്യമില്ലേ? നമ്മുടെ ഏകാന്തതയിൽ, നിരാശാവേളകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ക്രിസ്തീയ ജീവിതം, അതെ ക്രിസ്തീയത്വം, അനേകർക്കും ഒരു തത്വസംഹിതം മാത്രമാണ്, ഒരു സിദ്ധാന്തം. സൌകര്യപ്രദമായ പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു വസ്ത്രം. ആവശ്യം കഴിയുമ്പോൾ അഴിച്ചു മാറ്റുകയും ചെയ്യാം. അർത്ഥമില്ലാത്ത ആചാരങ്ങളും നിരർത്ഥകങ്ങളായ വാക്കുകളും ശൈലികളും, അതെ, അതാണ് അനേകർക്കും ക്രിസ്തീയ ജീവിതം. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളും ദൈവത്തിൽ നിന്ന് ലഭിച്ച ആശ്വാസവും വിവരിച്ച് പ്രസ്താവിക്കുവാൻ താൻ താൽപര്യപ്പെടുന്നു. തുടർന്നുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. 7 വാക്യങ്ങൾ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറി ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ ആശവച്ചുമിരിക്കുന്നു. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും, നമ്മുടെ കഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം എന്തിന് ദൈവം അനുവദിക്കുന്നു എന്നുള്ള കാര്യം. പൗലോസ് പറയുന്നു, മരണത്തിന്റെ വക്കോളം താനെത്തിയെന്ന്. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞു കാണും, ഇനി അധികം നാളുകൾ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല എന്ന്. ചിലർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്, എഫസോസിൽ ജനക്കൂട്ടം തന്നെ ആക്രമിച്ചൊടുക്കുവാൻ ഒരുങ്ങിയ ആ സംഭവം തന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാകുന്നു എന്ന്. ഒരുപക്ഷെ രണ്ട് അനുഭവങ്ങളും തന്റെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ പൗലോസിന്റെ ധീരമായ പ്രഖ്യാപനം ശ്രദ്ധിക്കൂ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യുമെന്ന്. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുവരിക്കുന്നു. അതെ, അനുകരണീയമായ ഒരു നല്ല മാതൃക. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, നാം കഷ്ടങ്ങൾ സഹിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. തക്കതായ ഒരു കാരണം ഇതിനുണ്ട്. അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശവും, വിശ്വാസികളുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും ഇത് അത്യാവശ്യമാണ്. കഷ്ടതയിലിരിക്കുന്ന മറ്റുള്ളവരെ നാം ആശ്വസിപ്പിക്കുവാൻ നാം കഷ്ടം സഹിച്ചേ മതിയാകും. നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാകുന്നു എന്ന് നാം മറക്കരുത്. അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി നാം വിനിയോഗിക്കുവാൻ ബാധ്യസ്ഥരാണ്. താങ്കളുടെ ആരോഗ്യം, പണം, താങ്കളുടെ കഴിവ്, വരം, ഇവയെല്ലാം മറ്റുള്ളവരുമായി പങ്കിടുവാൻ വേണ്ടി ദൈവം തരുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ, താങ്കളുടെ കഷ്ടതയും ദൈവം അനുവദിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനായിട്ടാണ്. 11 വാക്യത്തിൽ നാം കാണുന്നു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കുവേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഇത് നാമും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകർ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് കൊരിന്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്കും സഹവിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരുമ്പോൾ ഏതു വിധത്തിലുള്ള ഒരു മനോഭാവമാണ് താങ്കൾ വെച്ചു പുലർത്തുന്നത്? ദൈവത്തെ പഴി പറഞ്ഞ് പിന്മാറിപ്പോകുന്ന അവസ്ഥയോ, അതോ താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന അവസ്ഥയും. ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങളോട് ഓരോ ദിവസവും സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഇന്ന് അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ, അതനുസരിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണം. ദൈവകൃപയോടെ ഞങ്ങളെ നിറച്ചാട്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-42-55-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-42-55-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നാട്ടിൽ പാത്തിടുവാൻ നിത്യ കാലം പാരും നാഥന പരമേശൻ പണിതിടുന്നൊരു പാവന പട്ടണം. പാവന മാമൻ സ്വർഗനാട്ടിൽ പാത്തിടുവാൻ നിത്യ കാലം പാരും നാഥന പരമേശൻ പണിതിടുന്നൊരു പാവന പട്ടണം. പളുങ്കു നദിയിൻ തീരമതിൽ ശോഭയേറും സ്വത്തുരിയാം. പളുങ്കു നദിയിൻ തീരമതിൽ ശോഭയേറും സ്വത്തുരിയാ. പട്ടിണി രോഗം മരണം കണ്ണീർ യാതൊന്നുമില്ലാത്തൊരു പട്ടണം. പട്ടിണി രോഗം മരണം കണ്ണീർ യാതൊന്നുമില്ലാത്തൊരു പട്ടണം. ആശയാൽ കാത്തിടുന്ന പട്ടണം,
പാവനതയിൽ പാർത്തിടും മൃതൻ ആശയാൽ കാത്തിടുന്ന പട്ടണം കൂടിടും ഒരു നാൾ തേജസ്സോടെ പാണിടും നാഥനോടും.